بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابته أجمعين أما بعد سهودنا عليه ഒരു മഹത്തായ മാസത്തിലേക്കാണ് ഞാനും നിങ്ങളും ഏതാനും ദിവസം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുകയാണെങ്കിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഒരു മുസ്ലിമിന് ജീവിതത്തിൽ ഇതിനേക്കാൾ സന്തോഷമുണ്ടാകുന്ന ദിവസങ്ങളില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലത്തിൽ അവന്റെ അമലുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണ് വരാനുള്ളത്. പറഞ്ഞു വരുന്നത് റമളാനിനെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ റമളാനിന് ഹാജരായ ആളുകളായിരിക്കാം ഇവിടെ കൂടുതൽ ഉണ്ടാവുക. റമളാനിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി സൂറത്തു തൂറിൽ നമുക്ക് പ്രസിദ്ധമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വദക്കിർ, നബിയെ താങ്കൾ അവരെ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, കാരണം ഇങ്ങനെ ഉപദേശിക്കുക ഓർമ്മിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിലും അവന്റെ കിതാബിലും ആഖിറത്തിലുമൊക്കെ വിശ്വാസമുള്ള, ഇതൊക്കെ വിശ്വസിച്ചിട്ടുള്ള, ഇതൊക്കെ അറിയുന്ന മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അവർക്കതൊരു ഉത്ബോധനമാകും. അവർക്കതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കാനും അവർക്ക് അവരുടെ ഹൃദയത്തിന് ബാധിച്ച രോഗമായ ഗഫ്ലത്ത്, അശ്രദ്ധ, അതിൽ നിന്നും, ആ മഹത്തായ രോഗത്തിൽ നിന്നും മാറി അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർക്കാൻ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഫലവത്തായേക്കാം. അതിനാലാണ് സഹോദരങ്ങളെ, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ വർഷാവർഷം നമ്മൾ റമളാൻ വരുമ്പോൾ ആ റമളാനിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, റമളാനിന് നമ്മൾ എങ്ങനെ മുന്നൊരുങ്ങണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനമായ മസ്ജിദുകളിൽ നമ്മളിങ്ങനെ അള്ളാഹുവിനെ കുറിച്ചും ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്നത് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന ഒരു അമലായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മസ്ജിദിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു കൂട്ടം സഹാബികൾ അവർ അവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളെ എന്താണ് ഇങ്ങനെ ഇരുത്താൻ കാരണം? ഈ മസ്ജിദിൽ മാ അജ്ലസക്കും, എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ ഇവിടെ ഇരുത്താനുള്ള കാരണം? എന്താണ്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ജലസ്ന നതദാകറുൽ ഇസ്ലാം, നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കുകയാണ്, ദീനിന്റെ വിഷയങ്ങളെ കുറിച്ച് പരസ്പരം ഓർമ്മിപ്പിക്കുകയാണ്. വമാ മന്നല്ലാഹു അലൈനാ ബിഹ്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ശ്രേഷ്ഠത, ദീനുൽ ഇസ്ലാമിൽ നമ്മെ പ്രവേശിപ്പിച്ചു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരൊന്നുകൂടി ചോദിച്ചു, അള്ളാഹുവാണ് ഈ പറഞ്ഞ കാര്യത്തിന് തന്നെയാണോ നിങ്ങളിവിടെ ഇരുത്തിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബികളോട് ചോദിച്ചു. അപ്പോൾ സഹാബികൾ പറഞ്ഞു, വല്ലാഹി മാ അജ്ലസ്ന ഇല്ലാ ദാലിക്, അള്ളാഹുവാണ് ഞങ്ങൾ അതിനുവേണ്ടി തന്നെയാണ് ഇരുന്നത്. ഞങ്ങൾ മസ്ജിദിൽ ഇരുന്നത് എന്തെങ്കിലും ഫിത്നകൾ ഉണ്ടാക്കാനല്ല, എന്തെങ്കിലും മോശമായ സംസാരത്തിനല്ല, ദുനിയാവിന്റെയോ കച്ചവടത്തിന്റെയോ സംസാരത്തിന് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സദസ്സായിരുന്നു റസൂലെ ഞങ്ങളുടേത് എന്ന് സഹാബികൾ നബിയോടായി പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ വല്ലാഹി ഇന്നീ ലം അസ്തഹ്ലിഫുകും തുഹ്മതല്ലക്കും, അപ്പോൾ സഹാബികളെ, ഒരിക്കലും നിങ്ങളെ തൊട്ട് സംശയമുണ്ടായതിനല്ല ഞാൻ അള്ളാഹുവാണ് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചത് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് സംശയമുള്ളതായതുകൊണ്ടല്ല. വലാക്കിൻ അതാനി ജിബ്രീൽ ആനിഫൻ فأخبرني أن الله يباهي بكم, എന്തെന്നാൽ ഇപ്പോൾ ജിബ്രീൽ എന്റെ അടുക്കൽ വന്നിരുന്നു. ശേഷം ജിബ്രീൽ എന്നോട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ തൊട്ട് അള്ളാഹു വലിയ അഭിമാനത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കലുള്ള മലായിക്കത്തുകളോട്, യുബാഹി ബിക്കും മലായിക്കത്തഹ, അള്ളാഹുവിന്റെ അടുക്കലുള്ള മലായിക്കത്തുകളോട് അള്ളാഹു വളരെ അഭിമാനത്തോടുകൂടി അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് പറയുകയുണ്ടായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ അത്ഭുതമായി. അപ്പോൾ സഹോദരങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന മറ്റ് യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്ന, പ്രത്യേകിച്ച് എന്തെങ്കിലും കക്ഷികളുടെ ലക്ഷ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ലക്ഷ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിദഅത്തിലേക്ക് ക്ഷണിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഇരുന്നതുപോലെ അവരുടെ അതേ ദീനിലേക്ക് വേണ്ടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ച് അഭിമാനിച്ചുകൊണ്ട് മലക്കുകളോട് പറയുക എന്നുള്ളത് അത് വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇത്തരം മജ്ലിസുകൾ അത് നമ്മുടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആവർത്തിച്ച് ഉണർത്താൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ ഇത്തരത്തിലുള്ള വലിയ ശ്രേഷ്ഠതകൾ നമുക്ക് ലഭിക്കുന്നതിനു വേണ്ടിയുമാണ് സഹോദരങ്ങൾ. അമലുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമാണ് റമദാൻ. അതുപോലെ നാം ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിവസവും ദിവസവും അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മാസത്തെ നേരിടുമ്പോൾ, ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ കരുതലോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും വേണം ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. റമദാൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് വലുതുന്ന നമ്മുടെ അടുക്കൽ വരുന്ന ഒരു അതിഥിയെ പോലെയാണ്, ഒരു വൈഫാണ് നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഒരു അതിഥിയാണ്. ആ അതിഥിയോട് കാണിക്കേണ്ട മര്യാദയും അതിഥിയോട് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും കടമകളുമുണ്ട്. റമദാൻ ആളുകളുടെ അടുക്കലേക്ക് വരുമ്പോൾ നമുക്ക് സാധാരണയായി പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും, മൂന്ന് തരത്തിലുള്ള ആളുകളാണ് ഉണ്ടാവുക. റമദാൻ അവരുടെ അടുക്കൽ ഒരു അതിഥി എന്ന നിലയിലേക്ക് വരുമ്പോൾ മൂന്ന് നിലയിലുള്ള ആളുകളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ വിഭാഗം അവർ വളരെ കുറഞ്ഞ ഒരു വിഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങൾ, അവരുടെ പ്രത്യേകത ആ അതിഥിയോട് അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി ആ അതിഥിക്ക് കൊടുക്കേണ്ട മുഴുവൻ ഹക്കുകളും അവർക്ക് സാധിക്കുന്ന രീതിയിൽ കൊടുത്തുകൊണ്ട് അതിനെ വളരെ ബഹുമാനിച്ചുകൊണ്ട് ആ അതിഥിയോട് പെരുമാറുന്ന ആളുകളാണ്. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശേഷണം എങ്ങനെയാണ്? അവർ ആ അതിഥിയോട് അങ്ങേയറ്റം അപമര്യാദയായി പെരുമാറുന്ന ആളുകളാണ്. ഒരു അതിഥിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള യാതൊരു വിലയും കൊടുക്കാതെ, ഒരു അതിഥിയോട് കാണിക്കേണ്ട യാതൊരു മര്യാദയും കാണിക്കാതെ, അതിഥി വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കേണ്ട യാതൊരു അദബും കാണിക്കാതെ തിരിഞ്ഞു കളയുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം. എന്നാൽ മൂന്നാമത്തെ വിഭാഗം, അവർക്ക് വന്നിട്ടുള്ള അതിഥിയെ കുറിച്ചിട്ട് അവർക്ക് യാതൊരു ബോധവുമില്ല. ആരാണ് അവരുടെ അതിഥിയായി വന്നിട്ടുള്ളത് എന്നവർക്ക് യാതൊരു ബോധമുണ്ടായിട്ടില്ല. അവർ ധരിക്കുന്നത് മറ്റേത് വ്യക്തികളെയും പോലെയാണ് ഈ അതിഥി എന്നുള്ള ഒരു ധാരണയിലാണ് അവർ ആ അതിഥിയെ കാണുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, മൂന്ന് തരത്തിലുള്ള ആളുകളാണ്. ഇതിലൊന്നാമത്തെ തരത്തിലുള്ള ആളുകളാവാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. അഥവാ റമദാൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ റമദാനിന് നമ്മൾ എങ്ങനെയാണ് തയ്യാറാവേണ്ടത്? ഒരു അതിഥി വരുന്നുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം? അതുപോലെ അതിഥി നമ്മുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ബഹുമാനവും തയ്യാറെടുപ്പും നമ്മൾ നടത്തണം? അതുപോലെയുള്ള റമദാനിലുള്ള മുഴുവൻ ഹക്കുകളും നിറവേറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ അടുക്കൽ ഉണ്ടാവേണ്ടത്. എന്നാൽ രണ്ടാമത്തെ ആളുകൾ, അവർ അതിഥി വന്നു കഴിഞ്ഞാൽ അഥവാ റമദാൻ അവരുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അവർ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും മോശമായ അവസ്ഥയാണ് അവർക്കുണ്ടാകുന്നത്. റമദാനിനെ കേവലം തീറ്റയുടെയും അതുപോലെ റമദാനിനെ കേവലം കളിയുടെയും വിനോദത്തിന്റെയും മാസമായിട്ട് കാണുകയാണ് പല മുസ്ലിമീങ്ങളും. ഖേദകരമെന്ന് പറയട്ടെ, റമദാൻ ആയിക്കഴിഞ്ഞാൽ മുസ്ലിം മക്കളായ ആളുകൾ മാർക്കറ്റുകളിൽ അവരുടെ എണ്ണം കൂടുതലാണ്. റമദാനിന് വേണ്ടിയാണ് എന്നാണ് അവരുടെ വെപ്പ്. അതിനുവേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുക, റമദാനിന് വേണ്ടി കാര്യമായ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്കുള്ളത് റമദാനിന് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, വസ്ത്രങ്ങൾ വാങ്ങിക്കുക, ഇത് മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥ. വേറെ ചില ആളുകളാവട്ടെ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത പലതരം വിനോദങ്ങളും കളികളുമായാണ് റമദാനിനെ വരവേൽക്കുന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ റമദാനിനോട് അപമര്യാദയായി പെരുമാറിയ ആളുകൾ. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ റമദാൻ അവന്റെ അടുക്കൽ വന്നിട്ടുള്ളത് എന്നറിയാതെ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ മറ്റു മാസങ്ങൾക്ക് കൊടുക്കേണ്ട ഹക്കിനേക്കാൾ വളരെ കുറഞ്ഞ ഹക്ക് കൊടുത്തുകൊണ്ട് റമദാനിനെ തിരിച്ചയക്കുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ വിഭാഗം ആളുകളാകട്ടെ, അവർക്ക് റമദാനിന്റെ ഫളൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരുടെ അമലുകളിൽ മറ്റു മാസങ്ങളിലേക്കാൾ പ്രത്യേകമായ ഒരു അമൽ അവരുടെ ജീവിതത്തിൽ കാണുന്നില്ല. അവർ മറ്റു മാസങ്ങളിലും മസ്ജിദിൽ വരുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, കുറച്ചോതുന്നുണ്ട്, പോകുന്നു. എന്നാൽ റമദാൻ ആണ് എന്റെ അടുക്കൽ വന്നിട്ടുള്ളത്, അതിനൊരു പ്രത്യേകമായ പരിഗണന ഞാൻ നൽകേണ്ടതുണ്ട്, റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളും ഇങ്ങനെ എങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊന്നും യാതൊരു പരിഗണനയും കൊടുക്കാത്ത മൂന്നാമത്തെ വിഭാഗമാണ് സഹോദരങ്ങളെ. ഇതിൽ രണ്ടും മൂന്നും വിഭാഗങ്ങൾ ഈ അതിഥിയോട് അതിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും അതിന് കൊടുക്കേണ്ട കടമകളും നിറവേറ്റാത്ത ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ആവേണ്ടത് ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ ആളുകളാണ്. ആ റമദാനിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു കച്ചവടക്കാരൻ, അവനൊരു കച്ചവട സീസൺ വരുമ്പോൾ, ആ കച്ചവട സീസണിലേക്ക് ഒരു ബുദ്ധിയുള്ള കച്ചവടക്കാരനാണെങ്കിൽ അവൻ നേരത്തെ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കും. ഒരിക്കലും ഒരു ബുദ്ധിയുള്ള കച്ചവടക്കാരൻ കച്ചവടത്തിന്റെ സീസൺ തുടങ്ങിയാലല്ല അതിന്റെ സാധനങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതും അത് വാങ്ങാൻ പോകുന്നതും. ബുദ്ധിയുള്ള കച്ചവടക്കാർ അങ്ങനെ ചെയ്യുകയില്ല. അവർ മറിച്ച് അതിന്റെ ആവശ്യം അതറിഞ്ഞുകൊണ്ട്, നേരത്തെ അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തും. സഹോദരങ്ങൾ, അതുപോലെയാണ് നാമും ആവേണ്ടത്. റമദാൻ മാസം കണ്ടു കഴിഞ്ഞാലല്ല നമ്മൾ റമദാനിന്റെയുള്ള ഫത്വകൾ ചോദിക്കേണ്ടത്. റമദാനിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ചോദിക്കേണ്ടത് അപ്പോഴല്ല, നമ്മളത് നേരത്തെ തയ്യാറാവണം. റമദാനിൽ നമുക്ക് ധാരാളമായി അമലുകൾ ചെയ്യണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, സഹാബികളും സലഫുകളും ചെയ്തതുപോലെ നമ്മളത് ഷഅബാനിൽ തുടങ്ങേണ്ടതുണ്ട്. അതിനാലാണ് ഷഅബാൻ മാസത്തിൽ ധാരാളം നോമ്പ് സുന്നത്തായി നോമ്പുകൾ നോക്കുന്നത്. അത് സുന്നത്തായി വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കുറഞ്ഞ ദിവസങ്ങൾ ഒഴികെ ഷഅബാൻ മാസത്തിൽ, നമ്മൾ ഇപ്പോഴുള്ള ഈ മാസത്തിൽ നോമ്പ് നോറ്റിരുന്നു. സലഫുകളിൽ പല ആളുകളും അവരുടെ കടകൾ അടച്ചുകൊണ്ട് ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ച മാസമാണ് ഷഅബാൻ മാസം. ഇതൊക്കെ റമദാനിനു വേണ്ടിയാണ്, റമദാനിനു വേണ്ടിയാണ്. പലരും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു നിർബന്ധ നമസ്കാരത്തിന് മുന്നിൽ നമ്മൾ റവാത്തിബ് നിസ്കരിക്കാറുണ്ട്. അതിന്റെ ഹിക്മത്ത് എന്താണ്? നിർബന്ധ നമസ്കാരത്തിൽ മുന്നൊരുങ്ങുന്നതിന് മുമ്പ് തന്നെ റവാത്തിബ് നിസ്കരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകൾ കുറച്ചുകൂടി ദുനിയാവിൽ നിന്നുള്ള ശുഗലുകളിൽ നിന്നും കുറച്ചുകൂടി നമ്മുടെ ശ്രദ്ധ അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, റമദാൻ വരുമ്പോൾ അത്രയും വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. പക്ഷെ നമ്മളത് പല ആളുകളും മനസ്സിലാക്കുന്നില്ല. മറ്റു ദിവസങ്ങൾ പോലെ തന്നെ ഒരുപാട് ദിവസങ്ങൾ റമദാനിൽ നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അവസാനത്തെ പത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, കുറച്ച് ഓത്തൊക്കെ അപ്പോഴേക്ക് ആക്കാം, ഇപ്പൊ കുറച്ച് കച്ചവടമായി നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നു. അവസാനത്തെ പത്തും പോകുന്നു. പല ആളുകൾക്കും ചിലപ്പോൾ ഖുർആൻ ഒരാവർത്തി പോലും മുഴുവനായി ഓതാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു പ്ലാനിംഗ് അത് റമദാനിന് മുമ്പ് തന്നെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ മാത്രമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, റമദാനിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ, അത് അള്ളാഹുവിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിയത് അത് ഈ റമദാൻ മാസത്തിലാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതാത് സന്ദർഭങ്ങളിലായി, അതാത് വിഷയങ്ങളുടെ അനുസരണത്തിലായി ഓരോ ആയത്തുകൾ ഇറങ്ങുകയും ചിലപ്പോൾ ചില സൂറത്തുകൾ മുഴുവനായി ഇറങ്ങുകയും അങ്ങനെ അവിടുത്തെ ജീവിതത്തിൽ മുഴുവൻ ആയി ആ റമദാൻ മുഴുവനാകുകയാണ് ഉണ്ടായത്. റമദാനിന്റെ ഇറക്കം അത് ഈ റമദാൻ, ഖുർആനിന്റെ ഇറക്കം അത് ഈ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ഏറ്റവും വലിയ ശ്രേഷ്ഠത ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് റമദാൻ മാസത്തിലാണ്. അങ്ങനെ റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാരണത്താൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മാസങ്ങളിൽ ഓതുന്നതിനേക്കാൾ ധാരാളമായി ഖുർആൻ റമദാൻ മാസത്തിൽ ഓതുമായിരുന്നു. സഹാബികളും അതുപോലെ അവരെ തുടർന്നു വന്ന മഹാപണ്ഡിതന്മാരും മുസ്ലിമീങ്ങളിലെ ഒരു വലിയ വിഭാഗവും ഇത് പിന്തുടരുന്നുണ്ട്. അവരുടെ വലിപ്പക്കുറവ് ഉണ്ടായാലും അങ്ങനെ പിന്തുടരുന്നുണ്ട്. റമദാൻ മാസത്തിൽ അവർ ധാരാളമായി ഖുർആൻ ഓതുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ പിന്തുടരേണ്ടത് സലഫുകളുടെയും സഹാബികളുടെയും അതുപോലെയുള്ള ആളുകളുടെയും മാതൃകയാണ്. നമ്മൾ പലപ്പോഴും ധാരാളമായി ഖുർആൻ ഓതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് കയറി വരിക, ഒരു തവണ ഖുർആൻ ഓതുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ സഹോദരങ്ങളെ, സലഫുകളുടെ അവരുടെ അവസ്ഥ, അവരുടെ ഖുർആനുമായുള്ള ബന്ധം നാം ആലോചിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത്രയെങ്കിലും എത്തിയില്ലെങ്കിലും നമ്മൾ എത്രത്തോളം എത്തണമെന്നുള്ള ബോധം നമുക്കുണ്ടാകാൻ സാധിക്കും. സലഫുകളിൽ ചില ആളുകൾ, അവർ ദിവസം രണ്ട് ഖത്തം തീർക്കുന്ന ആളുകളുണ്ട്. അഥവാ പകലിൽ അവർ ഖുർആൻ മുഴുവനായി ഓതും, വീണ്ടും രാത്രിയിൽ അവർ മുഴുവനായി ഓതും. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുമ്പോൾ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവുകയില്ല. കാരണം അങ്ങനെയും അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകളിൽ അശ്രദ്ധയും അലസതയുമുള്ള ഒരു സമയത്താണ് നമ്മൾ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുന്ന ആളുകൾ പോലും അങ്ങനെ ചെയ്യുന്ന ആളുകൾ സൗദി അറേബ്യയിലൊക്കെ ഉണ്ട്. അവർ പറയുന്നത് ഖുർആൻ പൂർണ്ണമായി ഓതാൻ 8 മണിക്കൂർ ധാരാളമാണ്. ഒരു സ്പീഡിൽ ഓതുന്ന ആളുകൾക്ക്, ഖുർആനുമായി നല്ല ബന്ധമുള്ള ആളുകൾക്ക് ഒരു ജൂസ് ഓതാൻ 1/4 മണിക്കൂർ മതി. അങ്ങനെ അവർ 8 മണിക്കൂറിന്റെ ഉള്ളിലായി ഖുർആൻ മുഴുവനായി ഓതി തീർക്കും. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസം കുറവിൽ ഖുർആൻ ഓതി തീർക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ഇതിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ചില ശ്രേഷ്ഠമായ ദിവസങ്ങളും ചില ശ്രേഷ്ഠമായ സ്ഥലങ്ങളും വരുമ്പോൾ, അഥവാ നമ്മൾ മക്കയിലും മദീനയിലും ആകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രേഷ്ഠമായ സമയങ്ങൾ വരുമ്പോൾ, അഥവാ റമദാനിന്റെ ഈ 30 ദിവസങ്ങൾ, അതുപോലെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ഇങ്ങനെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ, അമലുകൾക്ക് പ്രത്യേകം പ്രതിഫലമുള്ള ദിവസങ്ങളിൽ സലഫുകൾ തന്നെ ഇതിന്റെ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇശാ കഴിഞ്ഞ് ഒരു റക്കായത്ത് വിത്ര് നിസ്കരിച്ചപ്പോൾ ഖുർആൻ മുഴുവനായി ഓതിയിട്ടുണ്ട് എന്നുള്ളത് സഹീഹായി വന്നിട്ടുള്ള അസറുകളാണ്. അതുപോലെ ഒരുപാട് സഹാബികളുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുള്ള, അദ്ദേഹം റമദാനിൽ 2 ഖത്തം തീർക്കുന്നയാളാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള, അദ്ദേഹം റമദാനിൽ 2 ഖത്തം തീർക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലുമായി റമദാൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കും. റമദാൻ ആയി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്നത് അവിടുന്ന് കേൾക്കുകയും അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും അങ്ങനെ ചെയ്യുമായിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ വർഷം ജിബ്രീൽ അലൈഹിസ്സലാം 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഖുർആൻ ഓതിപ്പിച്ച് അത് കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പണികളും ഒരുങ്ങി അതിനുശേഷം ഓതുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം സമയം ഇപ്പോൾ തന്നെ കണ്ടെത്തണം. ഞാൻ സുബ്ഹി കഴിഞ്ഞാൽ 1 ജൂസ് ഓതും, ദുഹറിന് ശേഷം എനിക്ക് 1 ജൂസ് പറ്റില്ലെങ്കിൽ ഞാൻ 1/2 ജൂസ് ഓതും, അസറിന് ശേഷം 1/2 ജൂസ് ഓതും, മഗ്രിബിനും ഇശായിന്റെയും ഇടയിൽ സഹോദരങ്ങൾ നമ്മുടെ അധികവും സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഈ നോമ്പുതുറ, വലിയ രീതിയിലുള്ള നോമ്പുതുറ നമ്മൾ സംഘടിപ്പിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യവും മറപ്പിക്കുന്നതാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ നിശ്ചയിച്ചിട്ടുള്ളത് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ മുസ്ലിമീങ്ങൾ കഴിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള കച്ചവടങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇബാദത്തിനും തഖ്വക്കും വേണ്ടിയാണ്. മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ ഇബാദത്തിന് ശ്രദ്ധ കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പാരായണത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണം ഇനി കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ധാരാളം പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ മാഹിറു ബിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ, ഖുർആൻ വളരെ മാഹിറായി അതിന്റെ അഹ്കാമുകളും തജ്വീദും വളരെ കൃത്യമായി ഓതാൻ അറിയുന്ന ആളുകൾ അവർ വലിയ പുണ്യവാന്മാരായ മലക്കുകളുടെ കൂടെയാണ്. അവരുടെ ദറജ അത്രയും വലുതാണ്, അവർ ഭൂമിയിലാണ് നിൽക്കുന്നത് എന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ദറജ, അവർ വലിയ ദറജയാണ് ഖുർആൻ, അതിന്റെ അഹ്കാമുകൾ, അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഓതാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്, എന്നാൽ ഖുർആൻ ഓതുന്ന ചില ആളുകളുണ്ട് അവർക്ക് വലിയ പ്രയാസമാണ്, അവർ പഠിച്ചിട്ടില്ല, അവർക്ക് വലിയ പ്രയാസവും തപ്പിത്തടഞ്ഞുമൊക്കെയാണ് ഓതുന്നത്. അങ്ങനെയെങ്കിൽ അവന് 2 പ്രതിഫലമുണ്ട്. എന്താണ്, എന്തിനാണ് 2 പ്രതിഫലം? ഒന്ന്, അവൻ ഖുർആൻ ഓതിയതിനുള്ള പ്രതിഫലം. രണ്ടാമത്, ഖുർആൻ ഓതുന്നതിനു വേണ്ടി അവൻ ആ പ്രയാസം സഹിച്ചതിനുള്ള പ്രതിഫലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഓതാൻ അറിയില്ലെങ്കിൽ നമ്മളത് പഠിക്കണം. ഇവിടെ ഒരിക്കലും ഈ രണ്ടാമത്തെ ദർജയല്ല ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദർജ, ഇതിൽ ഒന്നാമത്തെ ദർജ തന്നെയാണ്. പക്ഷെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഓതിയാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു അവന് 2 പ്രതിഫലം കൊടുക്കും. അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിക്കണം. റമദാനിന് മുമ്പ് തന്നെ നമ്മുടെ അടുക്കൽ ആളുകളുണ്ടെങ്കിൽ നമ്മൾ തജ്വീദ് ഓതി, തജ്വീദോടുകൂടി പഠിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ മസ്ജിദുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഒരു മസ്ജിദ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കലാം, അത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുക. അള്ളാഹുവിന്റെ കലാം എങ്ങനെ കൃത്യമായി പാരായണം ചെയ്യുക എന്നുള്ളതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുക. അങ്ങനെ ഖുർആൻ കൃത്യമായി പഠിക്കുകയും റമദാനിൽ ധാരാളമായി ഓതുകയും ചെയ്യുക. എന്താണ് ഖുർആൻ ഓതാനുള്ള നമ്മളെ പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യം? സഹോദരങ്ങളെ, ഖുർആനിൽ ഒരു ഹർഫ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അജ്ർ പറഞ്ഞത് എന്താണ്, പ്രതിഫലം പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ആരെങ്കിലും ഖുർആനിലുള്ള ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ അവന് 10 പ്രതിഫലമുണ്ട്. ഒരു 10 അമലുകൾ ചെയ്യുന്നതിനുള്ള കൂലിയാണ് ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബഖറയിൽ കാണുന്നുണ്ട്. ആ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അതൊരു ഹർഫല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫും ലാമും മീമും അത് 3 ഹർഫാണ്. ആ ഓരോ ഹർഫിലും 10 കൂലി കിട്ടുമെന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ റമദാൻ മാസത്തിൽ നമ്മുടെ കയ്യിൽ മുസ്ഹഫില്ല, നമ്മൾ ഒരു പക്ഷെ ബസ്സിലാവാം, ഒരു പക്ഷെ യാത്രയിലാവാം, ഒരു പക്ഷെ നമ്മുടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതാവാം. നമ്മൾ ഒരിക്കലും തന്നെ മസ്ജിദിലെത്തണമെന്നോ വീട്ടിലേക്ക് എത്തണമെന്നോ എന്ന് കരുതി ആ മാസത്തിലെ സെക്കൻഡുകൾ പാഴാക്കി കളയാൻ പാടില്ല. ആ മാസങ്ങളിലെ ഓരോ സെക്കൻഡിനും വളരെ വിലയുണ്ട്. അത് നമുക്ക് അന്തരീക്ഷത്തിൽ കാണുകയൊന്നുമില്ല. അല്ലെങ്കിൽ ആ സെക്കൻഡിന്റെ പ്രതിഫലനങ്ങൾ എവിടെയെങ്കിലും മസ്ജിദുകളിൽ കാണാൻ കഴിയുകയില്ല, മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ളതാണ്. റമദാൻ മാസം എത്തിക്കഴിഞ്ഞാൽ അത് മറ്റു മാസങ്ങളെ പോലെയല്ല. അതുകൊണ്ട് അതിന്റെ ഓരോ സെക്കൻഡും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തണം. അതിനാൽ തന്നെ നമുക്ക് സൂറത്തുകളൊന്നും ഹെഫ്ഇല്ല. നമ്മൾ മസ്ജിദിലല്ല, നമ്മുടെ കയ്യിൽ മുസ്ഹഫില്ല, നമ്മൾ യാത്രയിലാണ്. നിനക്കറിയുന്ന സൂറത്ത് നീ ആവർത്തിച്ചോതുക. നിനക്ക് ഫാത്തിഹ മാത്രമേ അറിയൂവെങ്കിൽ ഫാത്തിഹ ആവർത്തിച്ചോതുക. നീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരായത്തോതുമ്പോൾ 15-ലധികം ഹർഫുകൾ ആ ആയത്തിലുണ്ട്. ഫാത്തിഹയിൽ എത്ര ഹർഫുകളുണ്ട് സഹോദരങ്ങൾ? ഒരു ഹർഫിന് 10 കൂലിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് അത് അതുപോലെ കിട്ടുമെന്നുള്ളത് യഖീന് നമുക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ഒഴിവാവാൻ സാധിക്കുക? അതുകൊണ്ട് നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ മസ്ജിദിലേക്ക് നടക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ബസ്സിലാവട്ടെ കാറിലാവട്ടെ, മുസ്ഹഫ് ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓതാതിരിക്കരുത്. അതുപോലെ നമുക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാം, അല്ലെങ്കിൽ നമ്മൾ ചില ആളുകൾക്ക് മുമ്പ് യാസീനൊക്കെ പഠിച്ച ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെയുള്ള സൂറത്തുകൾ ഹിഫ്ലുള്ള ആളുകൾ ഉണ്ടാവാം. അവർ ആ സൂറത്തുകൾ ആവർത്തിച്ച് ഓതട്ടെ. ഫാത്തിഹ 10-ഓ 20-ഓ തവണ ഓതട്ടെ. ഖുർആനിൽ ഏറ്റവും വലിയ, നമ്മൾ ദിവസേന ഏറ്റവും പ്രധാനമുള്ള ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ആ ഖുർആനിന്റെ പ്രാധാന്യം ആലോചിച്ച് അതിൽ ഓരോ സെക്കൻഡുകളും പരമാവധി നമ്മൾ ഖുർആൻ ഓതാൻ ശ്രദ്ധിക്കണം. സഹാബികളായ ആളുകൾ, അതുപോലെ സലഫുകളായ ആളുകൾ റമദാൻ മാസമായി കഴിഞ്ഞാൽ അവരുടെ മറ്റെല്ലാ അമലുകളും ഇബാദത്തുകളും ഒഴിവാക്കി അവർ ഖുർആനിന് ധാരാളം പ്രത്യേകത നൽകും. ഇമാം മാലിക് റഹിമഹുള്ള, അദ്ദേഹം വലിയ ഹദീസിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം റമദാൻ മാസമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹദീസ് ദർസുകൾ നിർത്തും. അദ്ദേഹം ഖുർആനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതുപോലെ തന്നെയാണ് ഒരു സലഫുകളുടെ അധിക ആളുകളുടെയും അവസ്ഥ. അതാണ്, അവർക്ക് പല കഴിവുകളുള്ള ആളുകളുണ്ട്, പക്ഷെ റമദാൻ മാസമായാൽ ആ ഖുർആനിന്റെ ശ്രേഷ്ഠത, ആ ഖുർആനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ നൽകിയ അമലുകൾക്കുള്ള പ്രത്യേകതയൊക്കെ ആലോചിച്ചുകൊണ്ട് അവർ ധാരാളം ഖുർആൻ പാരായണം ഈ മാസത്തിൽ വർദ്ധിപ്പിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു സലഫുകളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് കേവലം ഒരു ഖത്തം തീർക്കുക എന്നുള്ളതിലല്ല കാര്യം. പിന്നീട് റമദാൻ വന്നെത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമാണ്, റമദാൻ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കലാണോ, ഖുർആൻ അർത്ഥത്തോടുകൂടി ഓതലാണോ, നല്ലത് അതല്ല മുഴുവനായി ഓതണോ എന്നൊക്കെ സംശയം. അതിപ്പോൾ അല്ല ചോദിക്കേണ്ടത്, മറ്റു മാസങ്ങളിലും നമുക്ക് അർത്ഥം പഠിക്കാവുന്നതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ രണ്ടും ഒരുമിപ്പിക്കണം. ഒരാൾക്ക് ഖുർആനിലെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ സമയമാണ് നിശ്ചയിക്കുക. ഖുർആനിന്റെ ആയത്തുകളും അതനുസരിച്ച് തഫ്സീറുകളും നോക്കിക്കൊണ്ട് അവൻ ഖുർആൻ അതിനുവേണ്ടി ഒരു സമയം നിശ്ചയിക്കുക. ധാരാളം ആയത്തുകൾ ഓതിക്കൊണ്ട് ഒരു ഹർഫിന് 10 കൂലി കിട്ടണമെന്ന ആഗ്രഹത്തിൽ ജുസ്ഉകൾ ഖത്മുകൾ തീർത്തുകൊണ്ടുള്ള ഒരു സമയം അതവൻ വേറെ നിശ്ചയിക്കുക. അങ്ങനെ രണ്ടും കൂടി ഒരുമിപ്പിക്കുകയാണെങ്കിൽ അതാണ് അവൻ ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നോമ്പ് എന്നുള്ളത്. ആ നോമ്പ് എന്നുള്ളത് കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണെങ്കിൽ അത് വളരെ എളുപ്പമായ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളതാണ്, ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകളെ, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമായിരുന്നില്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സമുദായത്തിനും നിർബന്ധമാക്കിയിരുന്നു, അതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും യത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാവാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മുടെ നോമ്പ് നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കണ്ണിന് നോമ്പുണ്ടാകേണ്ടതുണ്ട്, നമ്മുടെ നാവിന് നോമ്പുണ്ടാകേണ്ടതുണ്ട്, നമ്മുടെ ചെവിക്കും അതുപോലെയുള്ള നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങൾക്കും നോമ്പുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അതിനെല്ലാം കൃത്യമായ നോമ്പിന്റെ ഹക്ക് ആ ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് കൊടുത്താൽ മാത്രമാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞ ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ള ആളുകളാവാൻ വേണ്ടി എന്നുള്ള ഒരു ലക്ഷ്യം അത് നമുക്ക് കിട്ടുകയുള്ളൂ. സാബിആയ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഇന്ന അഹ്വന സൗമി തർക്കു ത്വആം വശ്ശറാബ്, നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ളത് ഭക്ഷണവും പാനീയങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾക്കൊരു പക്ഷെ നോമ്പ് എന്ന് കേൾക്കുമ്പോൾ ഈ ചൂടുകാലത്ത് ഒരുപാട് നേരം വെള്ളം കുടിക്കാതിരിക്കേണ്ടേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടേ എന്നുള്ള ചിന്തയാവാം. പക്ഷെ സാബിഈങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ സലഫുകൾ പറഞ്ഞിട്ടുള്ളത്, നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ളത് ഭക്ഷണവും പാനീയം ഒഴിവാക്കുക എന്നുള്ളതാണ് നോമ്പിൽ. അത് മാത്രമല്ല കാര്യമായിട്ടുള്ളത്, നോമ്പിൽ കാര്യമായിട്ടുള്ളത് സഹോദരങ്ങളെ, മറ്റുള്ള അവയവങ്ങൾക്ക് മുഴുവൻ നമ്മൾ നോമ്പ് കൊടുക്കണം. ജീവിതത്തിൽ മുഴുവൻ നോമ്പായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നോമ്പിൽ നമ്മൾ എങ്ങനെയാണ് തഖ്വ പാലിക്കുന്നത്? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുന്നു. അള്ളാഹു നമ്മളോട് വിരോധിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. റമദാൻ മാസമായി കഴിഞ്ഞാൽ ആരും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ പോലും ഞാനും നിങ്ങളുമൊക്കെ ഭക്ഷണവും, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ മുന്നിൽ വന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട വെള്ളം വന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജ്യൂസുകൾ നമ്മുടെ മുന്നിൽ വന്നു. നമ്മൾ ആരും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും കുടിക്കാറില്ല. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ട് സഹോദരങ്ങൾ. അതാണ് തഖ്വ. അത് നമ്മൾ നേടിയെടുക്കാനാണ് അള്ളാഹു നമുക്കിത് പരിശീലിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ നോമ്പുള്ള അവയവങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യുന്നുള്ളത് അത് വയറ്റിനുള്ള ഒരു നോമ്പാണ്. വയറ്റിന് മാത്രമുള്ള, അതിലേക്ക് കയറാതിരിക്കാനുള്ള പ്രത്യേകമായ ഒരു കാര്യം മാത്രമാണ് റമദാനിലുള്ളത്. അഥവാ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും വയറ്റിലേക്ക് കടക്കാൻ പാടില്ല. അതുപോലെ അള്ളാഹു കൽപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹു വിരോധിച്ച ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മുടെ മറ്റ് അവയവങ്ങൾക്കും റമദാൻ അല്ലാത്തപ്പോഴും നമ്മൾ നോമ്പിലാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരാനാണ്, അത് നമ്മളെ പഠിപ്പിക്കാനാണ് ഇൻഷാഅള്ളാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളെ ഈ റമദാൻ മാസത്തിൽ അത് പരിശീലിപ്പിക്കുന്നത്. അത് നമ്മൾ റമദാനിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാക്കണം. സഹോദരങ്ങളെ, പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയാണ് റമദാൻ മാസത്തിൽ ഗൈബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് നഷ്ടമാകുമോ, നോമ്പ് വീണ്ടും ബാത്തിലായി വേറെ നോമ്പ് എടുക്കണമോ എന്നുള്ളത്. റമദാൻ മാസത്തിൽ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാവിനുള്ള നോമ്പാണ്. നോമ്പെടുത്തുകൊണ്ട് ഗൈബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, നോമ്പെടുത്തുകൊണ്ട് നമീമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, കളവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിനെ അത് ബാധിക്കും. അവസാനം അവന് പട്ടിണിയും അതുപോലെ ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ഒരവസ്ഥ മാത്രമായിരിക്കും അവൻ നോമ്പിലുണ്ടാവുക. അവന് യാതൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റുബ്ബ സായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽജൂഉ വൽഹസു. എത്ര എത്ര നോമ്പെടുക്കുന്ന ആളുകളാണ്, അവർക്ക് പകലിൽ, റമദാനിന്റെ പകലിൽ അവർക്ക് ആകെ ഓഹരിയായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ പട്ടിണിയും അതുപോലെ തന്നെ ഇവനുള്ള ഭക്ഷണവും വെള്ളവും കിട്ടിയിട്ടില്ല എന്നത് മാത്രമാണ്. നോമ്പിന് അള്ളാഹു നിശ്ചയിച്ച കൂലി അവന് കിട്ടിയിട്ടില്ല. ആ നോമ്പിന് വയസ്സിന് മാത്രമാണ് അവന്റെ നോമ്പുണ്ടായിട്ടുള്ളത്, അവന്റെ കണ്ണ് അവൻ സൂക്ഷിച്ചില്ല. റമദാൻ മാസത്തിൽ 30 ദിവസവും അവന്റെ കണ്ണിനെ സൂക്ഷിച്ച ആളുകൾക്കാണ് മറ്റു മാസത്തിലും അതിന് സാധിക്കുക. അതുപോലെ തന്നെ ഹറാമുകൾ കേൾക്കുന്നത്, സംഗീതം കേൾക്കുന്നത്, സിനിമ കാണുന്നത്, ഇതൊന്നും അവനെ റമദാനിൽ തടഞ്ഞിട്ടില്ല. എങ്കിൽ മറ്റുള്ള മാസത്തിലും അവൻ അങ്ങനെ തന്നെയായിരിക്കും. സഹോദരങ്ങളെ, നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ അനാവശ്യമായ വാക്കുകളും അനാവശ്യമായ പ്രവൃത്തികളും ഒഴിവാക്കുന്നത് അത് മറ്റു മാസത്തിൽ നമുക്കതിനുള്ളൊരു പരിശീലനത്തിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദഅ തആമുഹു വശറാബഹു. ആരെങ്കിലും ഖൗലു സൂർ അഥവാ നമ്മൾ പറഞ്ഞ ഈ അനാവശ്യ വർത്തമാനങ്ങൾ, ഗീബത്തും നമീമത്തും കളവുകളും പരിഹാസങ്ങളും സംഗീതവും അതുപോലെയുള്ള ഇത്തരം നാവുകൊണ്ടുണ്ടാക്കുന്ന മുഴുവൻ വിപത്തുകളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ആരുപേക്ഷിക്കുന്നില്ലയോ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ കേവലം ഭക്ഷണവും പാനീയവും ഒഴിവാക്കുന്നത് അള്ളാഹുവിന് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു ഇബാദത്തുമില്ല. ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു റമദാനിന്റെ നോമ്പിന്റെ ആയത്തിറക്കിയ ഉടൻ അള്ളാഹു പറഞ്ഞത് എന്താണ്? ആരെങ്കിലും സഫറിലായാൽ, യാത്രയിലായാൽ അവന് വേണമെങ്കിൽ മറ്റൊരു ദിവസം നോമ്പ് നോറ്റാൽ മതി. ഒരിക്കലും തന്നെ കഷ്ടപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ശരീരത്തിന് കേടുണ്ടാക്കുന്ന, ശരീരത്തിന് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു അമലും ഈ സഹോദരങ്ങളെ ഇസ്ലാമിൽ ഇല്ല. മറ്റു പല മതങ്ങളിലും നമുക്കത് കാണാവുന്നതാണ്. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് വലിയ കുരിശുകൊണ്ട് മലകളിൽ കയറുന്ന ആളുകൾ, അതുപോലെ തന്നെ വലിയ വലിയ അമ്പലങ്ങളിലും മറ്റും അവർ ശയന പ്രദക്ഷിണം നടത്തുന്ന ആളുകൾ, എത്ര പ്രയാസമുള്ള കഷ്ടപ്പാടുള്ള അമലുകളാണ്. നമ്മുടെ അമലുകൾ എടുത്തു നോക്കൂ. അള്ളാഹുവിന്റെ നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന നിസ്കാരം എത്ര എളുപ്പമുള്ളതാണ്! വലിയ പ്രയാസമുള്ളതൊന്നും തന്നെ ഇല്ല, എളുപ്പമാണ്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കാനും പ്രയാസമാണെങ്കിൽ കിടന്ന് നിസ്കരിച്ചാൽ മതി. അതുപോലെ തന്നെ ഹജ്ജ് എല്ലാം എളുപ്പമുള്ള കാര്യമാണ്. നോമ്പും എല്ലാം സഹോദരങ്ങളെ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് ചില ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. നമ്മുടെ കണ്ണിന് നോമ്പുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹറാമുകളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കണം. ചുറ്റും ധാരാളം ഹറാമുകളുള്ള ഒരു നാട്ടിലാണ്, അതുപോലെ തന്നെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഉള്ളത്. നമ്മുടെ കയ്യിലുള്ള മൊബൈലാവട്ടെ, അല്ലെങ്കിൽ നാടുകൾ നീളെയുള്ള ഹറാമുകളായ ചിത്രങ്ങളാവട്ടെ. ഇതുപോലെയുള്ള ഹറാമുകളാകട്ടെ സഹോദരങ്ങൾ, അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാവ്, അത് നമ്മൾ റമദാൻ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ റമദാൻ മാസം നോമ്പെടുത്തു, നമുക്ക് നല്ല ദാഹമുണ്ട്, നല്ല വിശപ്പുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നോമ്പെടുത്തു, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ കുറിച്ച് കളവ് പറയുക, ഒരാളെ ഇഷ്ടമില്ലാത്ത കാര്യം ഗൈബത്ത് പറയുക, അല്ലെങ്കിൽ അതുപോലെയുള്ള ഹറാമുകൾ ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, നമ്മുടെ നോമ്പിൽ നിന്നുമുള്ള ഒരു കൂലി അവിടെ കുറയുകയാണ്. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവൻ യഥാർത്ഥത്തിൽ യാതൊരു അമലുമില്ലാതെ നോമ്പിൽ നിന്നുള്ളത് വെറും പട്ടിണിയും പരിവട്ടവുമായി മാത്രം മാറുന്ന അവസ്ഥ അവനുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിങ്ങനെ അമലുകൾ ചെയ്യാൻ എളുപ്പമുണ്ടാക്കി തന്ന മാസമാണ് റമദാൻ. റമദാനായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയാണ് റമദാൻ നിശ്ചയിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് റമദാൻ മാസമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണാത്ത രീതിയിൽ മുസ്ലിമീങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കുന്നു, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നു, അവർക്ക് ഒരുപാട് ദീനിയായ വിഷയങ്ങളിൽ മുന്നേറാൻ റമദാനിൽ സാധിക്കുന്നു. സഹോദരങ്ങളെ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള വലിയ ഫളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയിച്ചു തന്നിട്ടുണ്ട്. റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ഇദാ ദഖല റമദാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അത് മുഴുവൻ മലക്കെ തുറക്കപ്പെടുകയാണ്. അഥവാ അടിമകൾക്ക് അമലുകൾ ചെയ്യാനുള്ള പ്രത്യേകമായിട്ടുള്ള തൗഫീഖ് റമദാനിൽ ലഭിക്കും. അതാണ് നമ്മൾ റമദാനിന്റെ തൊട്ടു ദിവസം മുമ്പ് സുബഹിക്ക് ചിലപ്പോൾ ഒരു മസ്ജിദിൽ ഒരു സഫ് പോലും ആളുകൾ ഉണ്ടാവുകയില്ല. എന്നാൽ റമദാൻ മാസമായി കഴിഞ്ഞാൽ മൂന്നോ നാലോ ആ നാട്ടിന്റെ അവസ്ഥ അനുസരിച്ച് ഒരുപാട് ആളുകളെ കാണാം. നമ്മൾ ചിന്തിച്ചേക്കാം, ഇവരെവിടെ പോയി, ഇത്ര നാൾ യാത്രയിലായിരുന്നോ, അതല്ല ഇവർ ഇത്രയും നാൾ മരിച്ചുപോയോ, ഇപ്പോഴാണോ ജീവിച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ ആളുകൾ റമദാനിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖാണ്. പക്ഷേ ആ തൗഫീഖ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമുക്ക് തൗഫീഖ് നൽകിയാൽ അത് നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അങ്ങനെ നിലനിർത്തിയില്ല എങ്കിൽ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന് സീല് വെക്കുകയും പിന്നീട് ഒരിക്കലും തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ, അമലുകൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ, അള്ളാഹുവിനെ കൃത്യമായി ദിക്ർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഗാഫിലീങ്ങൾ ഉൾപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അമലുകൾ ചെയ്യാൻ പ്രത്യേകം മുന്നേറുക. അതുപോലെ വഗുല്യത്ത് അബുവാബു ജഹന്നം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. അഥവാ നമ്മൾ തിന്മ ചെയ്യാൻ നമ്മളുടെ പ്രേരണ കുറയും. റമദാൻ മാസത്തിൽ തിന്മ ചെയ്യുന്നത് വളരെ കുറവാണ്. മറ്റുള്ള മാസങ്ങളെക്കാൾ മുസ്ലിമീങ്ങൾ ഏറെ അടങ്ങി നിൽക്കുന്ന, അവരുടെ അവയവങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മാസമാണ്. അതോടൊപ്പം വസുൽസിലത്തി ഷയാത്തീൻ, പിശാചുക്കളായ ആളുകൾ അവരെ ചങ്ങലക്കിടുകയാണ്. അവരുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണമില്ല എങ്കിലും അവരുടെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഈ ചങ്ങലക്കിടുന്നതോടുകൂടി ഉണ്ടാവുന്നു. അതിനാൽ തന്നെ വലിയ വലിയ തിന്മകളൊന്നും റമദാൻ മാസത്തിൽ നടക്കുന്നില്ല. സഹോദരങ്ങൾ, ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല അമലുകൾ മുസ്ലിമീങ്ങൾ ചെയ്യാനും അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കാനും വേണ്ടി പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ മുന്നേറുകയാണെങ്കിൽ ദിവസേന അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പോകേണ്ട, നരകത്തിൽ പോകാൻ മാത്രം അമലുകളുള്ള ആളുകൾ, അവർ ഈ റമദാൻ മാസത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾക്ക് അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുകയും അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വ ലൈല അബീദൻ വ ഇമാഅ യുഅതികുഹും മിനന്നാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും അവന്റെ അടിമകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും പെട്ട ആളുകളിൽ നിന്നും ഒരു കൂട്ടത്തെ എന്തു ചെയ്യും, നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അങ്ങനെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കും. സഹോദരങ്ങൾ, നമുക്കതിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ റമദാനും ഓരോ രാത്രിയും വരുമ്പോൾ അവിടുന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിരിക്കുകയാണ്. ഓ ഖൈർ ഉദ്ദേശിക്കുന്നവനെ, നീ മുന്നോട്ട് വരിക. യഥാർത്ഥത്തിൽ നമ്മളിത് കേൾക്കുന്നില്ല, നമ്മളിത് കേൾക്കുന്നില്ല, പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളത്. അത് നമ്മൾ കേൾക്കുന്നതിന് തുല്യമാണ്. സാദിഖും മസ്ദൂഖായ, സത്യം മാത്രം പറയുന്ന, ഹവക്കനുസരിച്ച് പറയാത്ത റസൂൽ നമുക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് എന്നുള്ളത് ഉറപ്പോടുകൂടി, യഖീനോടുകൂടി നമ്മൾ റമദാനിന്റെ ഓരോ രാത്രിയും ചിന്തിക്കണം. ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, ഓ ഖൈർ ഉദ്ദേശിക്കുന്ന, നന്മ ഉദ്ദേശിക്കുന്നവനെ മുന്നോട്ടേക്ക് വരിക. യാ ബാഗിയ ശരി അഫ്സിർ, അല്ലെങ്കിൽ യാ ബാഗിയ ശരി അംസിക്, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ നിന്റെ തിന്മ കുറക്കുക, നീ നിന്റെ തിന്മ പിടിച്ചു വെക്കുക എന്നൊരാൾ പറയുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് നിയത്ത് കൊണ്ടുവരിക. അങ്ങനെ ഖൈറുകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ നിരന്തരം പ്രേരിപ്പിക്കുക. നമ്മുടെ ശരീരം തളർന്നു പോകും, ശരിയാണ്, പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള അവസര ആവശ്യ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ കൂടുതൽ ഇബാദത്തിലേക്ക് മുന്നേറുക. സഹോദരങ്ങളെ, റമദാൻ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പകൽ മുഴുവൻ ഉറങ്ങുക എന്നുള്ളതല്ല. പല ആളുകളും രാത്രി ഇങ്ങനെ വിനോദങ്ങളിൽ ഏർപ്പെടുക, ശേഷം ഫജ്ർ നിസ്കരിച്ച് ഉറങ്ങിക്കഴിഞ്ഞ ചില ആളുകൾ അവന്റെ ളുഹർ ജമാഅത്ത് പോലും നഷ്ടപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നോമ്പിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ. പക്ഷേ റമദാനിൽ മാത്രമാണ് അവർ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഓർമ്മിക്കുന്നത്. അതാണ് സലഫുകൾ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എത്ര മോശം ആളുകളാണ്, അവർ അവരുടെ റബ്ബിനെ റമദാനിൽ അല്ലാതെ അവർ അറിയുന്നില്ല. റമദാനിലെ റബ്ബ് തന്നെയാണ് ബാക്കിയുള്ള 11 മാസത്തിലെയും റബ്ബ്. ആ റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നിസ്കാരം, 5 നേരം മസ്ജിദിൽ വന്ന് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ അമലുകളും അതെല്ലാം മറ്റു മാസങ്ങളിലുമെല്ലാം ഉണ്ട്. റമദാനിൽ പ്രത്യേകമായി ഒരു അമലുകൾ പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ല, മറിച്ച് റമദാനിൽ അതിന്റെ വർദ്ധനവാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നോമ്പ് എന്ന് പറഞ്ഞാൽ അത് റമദാനിൽ മാത്രമുള്ളതല്ല, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പുണ്ട്, ആഴ്ചയിൽ 2 ദിവസം നോമ്പുണ്ട്. അതുപോലെ വർഷത്തിൽ മറ്റു മാസങ്ങളിലും റമദാനിൽ അല്ലാത്ത മറ്റു മാസങ്ങളിലും പ്രത്യേകമായ സുന്നത്ത് നോമ്പുകളുണ്ട്. റമദാനിലായി പ്രത്യേകമായി ഒരു അമലില്ല. റമദാനിൽ നമ്മൾ ചെയ്യുന്ന വിത്ർ നമസ്കാരം അതെല്ലാ മാസത്തിലുമുള്ളതാണ്, റമദാനിൽ മാത്രം നമ്മൾ നിർവഹിക്കേണ്ടതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് റമദാനിൽ അമല് ചെയ്യാൻ നമ്മൾ കൂടുതൽ നമ്മൾ അതിനുള്ള ഊർജം മനസ്സിന് കൊടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള അമലുകൾക്ക് പ്രേരണ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് നമ്മൾ വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. റമദാനിന്റെ ശ്രേഷ്ഠത അത് വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനയാൾക്ക് അത് സാധിക്കുന്നതല്ല. അതിനുവേണ്ടി നിങ്ങൾ തന്നെ അത് ഖുർആൻ അത് നിങ്ങൾ വായിക്കുക, ഖുർആൻ ആവർത്തിച്ച് പഠിക്കുക. അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്തതാണ്, അതിനൊരുപാട് ശ്രേഷ്ഠതകൾ ഉള്ളതാണ്. അത് നമുക്കറിയാം, അതിലേറ്റവും ശ്രേഷ്ഠത ഉള്ളത് അതിന്റെ അവസാനത്തെ 10-ലാണ്. അതുകൊണ്ട് അതിന് ആ സമയത്ത് ഞാൻ എവിടെയായിരിക്കണം, എന്റെ കച്ചവടമൊക്കെ എങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് ആ സമയത്ത് എങ്ങനെ ഒരുങ്ങണം, അതൊക്കെ നമ്മൾ 19-ാമത്തെ ദിവസമല്ല ആലോചിക്കേണ്ടത്. മറിച്ച് നമ്മൾ ഇപ്പോൾ ആലോചിക്കണം, അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ കച്ചവടം അത് ഇങ്ങനെ നീക്കി വെക്കണം, ജോലി നമുക്ക് ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇങ്ങനെ സാധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പരമാവധി മസ്ജിദുകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആ മാസം ഇഹ്തികാഫിന് ഇരിക്കാൻ സാധിക്കുന്ന ആളുകൾ ഇഹ്തികാഫിന് ഇരിക്കണം. അതിന് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതുപോലെ അവിടുന്ന് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അതുപോലെ അവിടുന്ന് പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എന്താണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും റമളാൻ മാസം നോമ്പ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അതുപോലെ റമളാൻ മാസം രാത്രി നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ, അതിൽ തന്നെ പ്രത്യേകമായി ലൈലത്തുൽ ഖദറിന്റെ അന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ മുഴുവൻ പാപങ്ങളും പുറത്തു തരും. മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ തിന്മകളെ തുടച്ചു നീക്കിക്കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. പക്ഷെ അങ്ങനെ അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹു ഒരു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ തജ്തനിബു കബായിർ, നിങ്ങൾ കബായിറുകൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണം. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യാത്തികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. നിങ്ങൾ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള, അള്ളാഹു വിരോധിച്ചിട്ടുള്ള വൻ പാപങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിലാണ് ചെറിയ പാപങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരിക. വൻ പാപങ്ങൾ പുറക്കാൻ അള്ളാഹു പ്രത്യേകം ഷർത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. കബായിറുകളായ വൻ പാപങ്ങൾ പുറക്കണമെങ്കിൽ അതിൽ നിന്നും ആത്മാർത്ഥമായി തൗബ ചെയ്യണം. സഹോദരങ്ങളെ, വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം 7-8 എന്നുള്ളതല്ല. നമ്മളിൽ പല ആളുകൾക്കും അറിയുന്നത് 7 വൻപാപങ്ങളെ കുറിച്ചാണ്. ശിർക്ക് ചെയ്യുക, സിഹ്ർ ചെയ്യുക, ആളെ കൊല്ലുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കും. എന്നിട്ട് നമ്മൾ പറയും, അൽഹംദുലില്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, ഞാൻ സിഹ്ർ ചെയ്യുന്നില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ വ്യഭിചാര ആരോപണം നടത്തിയിട്ടില്ല, ഞാൻ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ സഹോദരങ്ങളെ, വൻ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പാപം, അത് ഏതൊരു കാര്യം, അത് അള്ളാഹുവിന്റെ റസൂലോ അല്ലെങ്കിൽ അള്ളാഹുവോ അത് ചെയ്തു കഴിഞ്ഞാൽ അവന് ഇന്ന ശിക്ഷയുണ്ട് എന്നറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് വൻ പാപമാണ്. ഏതൊരു കാര്യവും അള്ളാഹുവോ റസൂലോ അത് ചെയ്യുന്നവൻ ശാപത്തിന് അർഹനാണ്, അള്ളാഹുവിന്റെ ലാനത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ പാപമാണ്. ഏതൊരു കാര്യം അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇന്നാലിന്ന ശിക്ഷ അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട്, ഇസ്ലാമികമായ ശരീഅത്തിൽ ഹദ്ദിൽ ഇന്ന ഇന്ന ശിക്ഷ അവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻപാപമാണ്. സഹാബികൾ പറയുന്നു, വൻപാപം 70-നും 700-ന്റെയും ഇടയിലുണ്ട്. അതിൽ 700 ചായാനാണ് കൂടുതൽ സാധ്യത. 700 അല്ലെങ്കിൽ 700 വൻപാപങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വൻപാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് നീ ഒരു കാഫിറിനോട് യോജിച്ചു, നിന്റെ ഈ പ്രവൃത്തി അത് നീ ജൂതന്റെ സംസ്കാരത്തിലേക്ക് പോയി എന്നൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻപാപമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എത്ര എത്ര കാര്യങ്ങളാണ് നിസ്സാരമായി കാണുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ് വസ്ത്രം ധരിക്കുമ്പോൾ നെരിയാണിയുടെ മുകളിലായി വസ്ത്രം ധരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കഅബയിൻ അഥവാ നെരിയാണിയുടെ താഴെ ഇറങ്ങിപ്പോയ വസ്ത്രം അത് നരകത്തിലാണ്. അപ്പോൾ സഹോദരങ്ങളെ, അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ നെരിയാണിയുടെ താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് വൻപാപമാണ്. അത് നമ്മൾ തൗബ ചെയ്തുകൊണ്ട് അതിൽ യാതൊരു മടിയും കാണിക്കാതെ, നമ്മുടെ ദേഹത്തേക്ക് വിട്ടുകൊടുക്കാതെ അതിൽ നിന്ന് നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. അങ്ങനെ വൻപാപം ചെയ്യുന്ന ആളുകൾക്ക് ഈ റമദാനിലാവട്ടെ, അതല്ലാത്ത മറ്റ് സന്ദർഭങ്ങളിലാവട്ടെ, അള്ളാഹു പൊറുത്തു തരുമെന്ന് പറയുന്ന ചെറിയ പാപങ്ങൾ അത് അവർക്ക് പൊറുക്കപ്പെടുകയില്ല, മറിച്ച് അവർ ഈ വൻപാപം ഒഴിവാക്കണം. അതുപോലെ നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളിൽ ധാരാളമായി കാണുന്ന ഒരു അവസ്ഥയാണ് അവരുടെ താടി വടിക്കുക എന്നുള്ളത്. സഹോദരങ്ങൾ, എത്ര വലിയ കാര്യമാണത്! അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. നമ്മൾ പറയുന്നു നമ്മൾ റസൂലിനെ ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുന്നവരാണ്, നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുന്നവരാണ്. ദിവസേന എത്ര തവണ നമ്മൾ അത് കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന്റെ താല്പര്യം? ഈ താല്പര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിമീങ്ങളിൽ ഒരു വലിയ വിഭാഗം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളിൽ എത്ര ആളുകളാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത്? യഥാർത്ഥത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളോടും ഞാൻ ദുആ ചെയ്യുകയില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരാളോടും ഞാൻ സഹായം തേടുകയില്ല, അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും ഞാൻ തവക്കുൽ ചെയ്യുകയില്ല. ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഇത് പറയുന്ന എത്ര ആളുകൾ നമ്മുടെ നാടുകളിൽ ജാറങ്ങളിലും അതുപോലെയുള്ള ബീവിമാരടുത്തും തങ്ങമാരടുത്തും പോയി അള്ളാഹു അല്ലാത്ത ആളുകളോട്, അവർ അള്ളാഹ് ഇലാഹല്ല എന്ന വിശ്വാസത്തോടുകൂടി തന്നെ, അഥവാ അള്ളാഹുവാണ് ഇലാഹ്, മറിച്ച് ഇവരെടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർ അള്ളാഹുവിലേക്ക് നമുക്ക് എടുപ്പക്കാരായി ഉള്ള ആളുകളായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ പോകുന്നു. ഇത് തന്നെയാണ് ഖുർആൻ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. മക്കാ മുശ്രിക്കുകൾ മുശ്രിക്കുകളായത് ഈ ഷിർക്ക് ചെയ്തിട്ടാണ്. സഹോദരങ്ങൾ, ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളിൽ എത്രയാണ് ഇങ്ങനെ മക്കാമിലും അതുപോലെയുള്ള മറ്റ് ജാറങ്ങളിലും പോകുന്നത്? അവരുടെയൊക്കെ അവസ്ഥ എന്താണ്? സഹോദരങ്ങൾ, ഈ റമദാനിൽ അവർ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അമലുകൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. ലൈൻ അശ്റഖ്ത ലഹബത അമലുക, നീ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ നിന്റെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും എന്ന് നബിയോട് വരെ അല്ലാഹു പറയുകയുണ്ടായി, കാര്യത്തിന്റെ ഗൗരവം ഓർമ്മിപ്പിക്കാനായി. മറ്റുള്ള ആളുകളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അവരെത്ര വലിയ മുസ്ലിമീങ്ങളുടെ വേഷവും അതുപോലെയുള്ള ഭൂഷാദികളും കൊണ്ട് നടന്നാലും ശിർക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിൽ യാതൊരു കാര്യവുമില്ല. ഈ പറയുന്ന റമദാനിന്റെ ശ്രേഷ്ഠതയും, റമദാനിന്റെതല്ല ഇനി മറ്റുള്ള ഏത് ശ്രേഷ്ഠതയും, അവർക്ക് യാതൊരു ഉപകാരവും അതിലുണ്ടാവുകയില്ല. മറിച്ച് അത് അതിൽ നിന്നും തൗബ ചെയ്തുകൊണ്ട്, ഏറ്റവും വലിയ വൻപാപമായ ശിർക്കിൽ നിന്നും തൗബ ചെയ്തുകൊണ്ട് അവർ മടങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങൾ, നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്താണ് ഇതിന്റെ താല്പര്യം? അതിന്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുഴുവൻ കൽപ്പനകളും ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്നാണ്. അതാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്തു കൊള്ളാമെന്നാണ് നമ്മൾ ബാങ്കിൽ പറയുന്നത്, അതിന് ഏറ്റു പറയുമ്പോഴും നമ്മൾ പറയുന്നത്. അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ മുഴുവനും അതിൽ നിന്നെല്ലാം ഞാൻ വിട്ടുനിന്നുകൊള്ളാം എന്നാണ് നമ്മൾ ആ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത്. അതിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്ന മുഴുവൻ കാര്യങ്ങളും അതെന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എനിക്ക് കുറഞ്ഞ ബുദ്ധിയേ ഉള്ളൂ, ആ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമാവട്ടെ അല്ലാത്തതാവട്ടെ അതൊക്കെ ഞാൻ കേട്ടപാതി വിശ്വസിക്കാം. എന്താണ് ഈ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നുള്ളതിന്റെ താല്പര്യം? എന്നാൽ ഇത് കേട്ട ആളുകളിൽ എത്ര എത്ര ആളുകളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് ഒരു യാതൊരു വിലയും കൽപ്പിക്കാത്തത്. നമ്മൾ ഒരിക്കലും തന്നെ അവരിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ മുഴുവൻ റസൂലിനെ എതിർക്കുന്ന ആളുകളാണെന്ന് പറയുന്നില്ല. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ, അവർ ജീവിക്കുന്ന ഇടങ്ങൾ, ഇതെല്ലാം അവർക്ക് അതിൽ നിന്നും റസൂലിന്റെ കൽപ്പന പിൻപറ്റാതെ അവരുടെ സ്വന്തം ദേഹത്തെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ ദേഹത്തെ ഒക്കെ പിൻപറ്റേണ്ടി വരികയാണ്. സഹോദരങ്ങളെ, നമ്മളത് ആവർത്തിച്ച് ചിന്തിക്കണം. ഈ ഒരു റമദാൻ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ള ഒരു കാര്യമായി നമുക്ക് മാറേണ്ടതുണ്ട്. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം അത് വൻപാപങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടായി, അത്തരം ഹറാമുകളിൽ നിന്നും അത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക, നമ്മുടെ കണ്ണുകൾ, അതുപോലെയുള്ള നമ്മുടെ കാതുകൾ, നമ്മുടെ നാവ്, ഇതെല്ലാം സഹോദരങ്ങളെ, അതെല്ലാം റമളാൻ അല്ലാത്ത അവസ്ഥയിലും നമുക്ക് നോമ്പുണ്ടാകേണ്ടതാണ്. ഇങ്ങനെയുള്ള നോമ്പിന്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ്. കേവലം റമളാനിന്റെ 30 ദിവസങ്ങളിൽ മാത്രമല്ല നോമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ത്രീകളായ ആളുകൾ, അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈ റമളാനിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ സഹാബികളിൽ ഇതിന് വലിയ മാതൃകയുണ്ട്. സഹാബികളായ പല ആളുകളും അവർ മസ്ജിദുകളിൽ ഇരിക്കുന്ന ആളുകളായിരുന്നു. റമളാൻ ആയിക്കഴിഞ്ഞാൽ അവർ പ്രത്യേകം മസ്ജിദുകളിൽ വന്നിരിക്കും. അബുൽ മുതവക്കിൽ അന്നാജി റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, കാന അബൂ ഹുറൈറ വ അസ്ഹാബുഹു ഇദാ സാമു ഖഅദു ഫിൽ മസ്ജിദി വ ഖാലു നുതഹിറു സിയാമന. അദ്ദേഹം പറയുകയാണ്, അബൂ ഹുറൈറയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അവർ റമളാൻ മാസമായാൽ അല്ലെങ്കിൽ നോമ്പ് ആയിക്കഴിഞ്ഞാൽ അവർ മസ്ജിദുകളിൽ വന്നിരിക്കും. എന്നിട്ട് അവർ പറയും, നുതഹിറു സിയാമന, നമ്മൾ നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കുകയാണ്. കാരണം നോമ്പിന്റെ ശുദ്ധിക്ക് കോട്ടം വരുന്ന പല കാര്യങ്ങളാണ് പുറത്ത്. നമ്മുടെ നോമ്പിന് ശുദ്ധിക്ക് അതിന്റെ കൂലി മുഴുവൻ കിട്ടുന്നതിൽ നിന്നും കോട്ടം വരുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ സാഹചര്യത്തിൽ വരെ അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താ? അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാൻ മാസമായി കഴിഞ്ഞാൽ നമ്മൾ വളരെ അത്യാവശ്യത്തിന് മാത്രം നമ്മൾ പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുക. റമളാൻ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ ഉണ്ടാകും. അതെല്ലാം നമ്മൾ നേരത്തെ വാങ്ങി വെക്കുക. അങ്ങനെ പരമാവധി രാവും പകലും മസ്ജിദിൽ ഇരിക്കാൻ സാധിക്കുന്ന എത്ര മസ്ജിദുകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തുപോയിക്കൊണ്ട് മറ്റു സമയങ്ങളിൽ ഖുർആനൂത്തും അതുപോലെയുള്ള ദിക്റുകളും സ്വലാത്തുമൊക്കെയായി മസ്ജിദുകളിലും അങ്ങനെ വീടിലും അടങ്ങിയിരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ കണ്ണിനെയും നമ്മുടെ നാവിനെയും ഒക്കെ സൂക്ഷിക്കണം എന്നുള്ളത് പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്. അതുപോലെ സ്ത്രീകളായ ആളുകൾ, അവരോടുള്ള പ്രത്യേകമായ നസീഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഞാൻ നരകത്തിൽ അധികമായി കണ്ടിട്ടുള്ളത് സ്ത്രീകളെയാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ അധികമായുള്ളത് സ്ത്രീകളാണ്. അതുകൊണ്ട് അവർക്ക് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം എന്താണ്? നിങ്ങൾ ദിക്ര വർദ്ധിപ്പിക്കുക, അതുപോലെ നിങ്ങൾ സദഖ വർദ്ധിപ്പിക്കുക. അതവർക്ക് റമളാനിലും ധാരാളമായി വർദ്ധിപ്പിക്കാവുന്നതാണ്. എന്നാൽ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഉതഖാഉ മിനന്നാറിൽ ഉൾപ്പെടണമെങ്കിൽ, ദിവസം നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ അതിൽ ഉൾപ്പെടണമെങ്കിൽ അവർ റമളാൻ മുതലാക്കേണ്ടതുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, സ്ത്രീകൾക്കാണ് അതിന് തീരെ അവസരമില്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാരായ നമ്മൾ അവർക്ക് വേണ്ടി അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് മുഴുവൻ ടൈമും അടുക്കളയിൽ ഭക്ഷണവും അതുപോലെയുള്ള പാനീയങ്ങളും ഒരുക്കാൻ വേണ്ടി സമയം കളയാനുള്ളതല്ല. മറിച്ച് നമ്മൾ മറ്റു മാസങ്ങളെക്കാൾ റമളാനിൽ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങളും കുറച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അടുക്കളയിൽ ജീവിക്കുന്നത് അത് വളരെ കുറച്ചു കൊടുക്കുക. സഹോദരങ്ങളെ, സ്ത്രീകളായ ആളുകൾ റമളാൻ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോഴേ അതിനുവേണ്ടിയുള്ള ഒരു ചിത്രം ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് നാടുകളുടെ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂരുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടികൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി ഒരുപാട് പുതിയ പുതിയ കടികളുടെ പരീക്ഷണങ്ങൾ നടത്തുക, പുതിയ പുതിയ ഭക്ഷണങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുക, അങ്ങനെ അടുക്കളയിൽ ധാരാളം സമയം കളയുക എന്നുള്ളത് വലിയ ഖേദകരമാണ്. സഹോദരങ്ങളെ, സലഫുകളുടെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ അവർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അത്ഭുതപ്പെട്ടു പോകും. റമളാൻ മാസത്തിന്റെ യാതൊരു ശ്രേഷ്ഠതയും കൽപ്പിക്കാതെ കൂടുതൽ മറ്റു മാസങ്ങളിൽ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണിയെടുക്കുകയാണ് നമ്മുടെ സ്ത്രീകൾ. അതിൽ നമ്മളൊരു കാരണം ഒരിക്കലും ഉണ്ടാകാതിരിക്കുക. എനിക്ക് പ്രത്യേകം ഇന്നത് വേണം, നോമ്പെടുത്ത് തുറക്കുമ്പോൾ എനിക്ക് ഇന്നത് വേണം, അത്തായത്തിന് ഇന്നത് വേണം എന്നൊക്കെ ഷർത്തുകൾ പറഞ്ഞുകൊണ്ട് നമ്മളായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുക. അതോടൊപ്പം അതും ശ്രദ്ധിക്കുക, പുതിയ പുതിയ ഭക്ഷണങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്താനുള്ള മാസമല്ല റമളാൻ. നമ്മൾ പത്രങ്ങളിലും ടിവികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറെ ഷെയ്ത്താൻമാർ ഇറങ്ങി വരും റമളാൻ മാസത്തെ പ്രത്യേക കടികളും പ്രത്യേകം പായസവും ഒക്കെ. സഹോദരങ്ങളെ, റമളാനിൽ അതിന് യാതൊരു ബന്ധവും റമളാനിനില്ല, ഭക്ഷണവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. റമളാനിൽ മറ്റു മാസത്തിലേക്കാളുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷണം പകൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണവും പാനീയവും കുറക്കുക എന്നുള്ളതാണ് മറ്റു മാസത്തിനേക്കാൾ റമളാനിൽ പ്രത്യേകതയായി ഉള്ളത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, പിശാചിന്റെ ഇടപെടലുകളാണിത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? മറ്റു മാസത്തേക്കാൾ കൂടുതൽ ആളുകൾ ഈ മാസത്തിൽ എന്തൊക്കെ ഭക്ഷണം വാങ്ങണം, ആ ചിന്തയാണ്. ഇന്ന് എന്തുണ്ടാക്കണം, ഇന്ന് കടി എന്തുണ്ടാക്കണം, അതിനുള്ള ചിന്ത ഒരുപക്ഷെ രാവിലെയൊക്കെ ലുഹറിൻ തൊട്ട് തുടങ്ങും. അങ്ങനെ രാത്രി വരെ അത് പണി. പിന്നീട് എക്സ്ട്രാ കഴിഞ്ഞാൽ അത്താഴത്തിന് എന്തുണ്ടാക്കണം, അതിനുവേണ്ടി ധാരാളമായി പണികൾ. സഹോദരങ്ങൾ, ഏറ്റവും എളുപ്പമുള്ള രീതി, അഥവാ ഒരാൾക്ക് അത്യാവശ്യമാണെങ്കിൽ അവൻ പൈസ കൊടുത്ത് വാങ്ങിക്കോട്ടെ, കുറച്ച് പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും റമളാന്റെ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. പരമാവധി നമ്മൾ വളരെ കുറഞ്ഞ സമയം അടുക്കളയിലും മറ്റും ചെലവഴിച്ചുകൊണ്ട് ഖുർആൻ പാരായണമായും ദിക്റുകളായും സലാത്തുകളായും അതുപോലെയുള്ള നല്ല നല്ല ക്ലാസുകൾ കേൾക്കാനും ഖുർആൻ തഫ്സീറുകൾ വായിക്കാനും അതിനുമൊക്കെ നമ്മുടെ സമയം നമ്മൾ മാറ്റിവെക്കണം എന്ന് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മളെല്ലാവരും റമദാൻ മാസത്തിൽ കൂടുതൽ ഏത് ദിക്റുകൾ ചൊല്ലിയാലാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക തെരഞ്ഞെടുത്തുകൊണ്ട് ആ ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക, ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുക. സഹോദരങ്ങൾ, വളരെ കുറഞ്ഞ സമയമാണ്. നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദുനിയാവിലെ മുഴുവൻ സമയമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദുനിയാവിൽ ഒരാൾ 100 വർഷം ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡിന് തുല്യമാവുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് അത് വളരെ കുറഞ്ഞ നേരമാണ്. നമ്മൾ ഈ പിടിച്ചുവെക്കുന്നതും പ്രയാസപ്പെടുന്നതും നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കുന്നതാവട്ടെ, നമ്മുടെ വയറ്റിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാവട്ടെ, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിയന്ത്രിക്കുന്നതാവട്ടെ, ഇതെല്ലാം വളരെ കുറഞ്ഞ കാലം മാത്രമേ ഉള്ളൂ എന്നുള്ള യക്കീൻ ഉണ്ടാക്കുകയും, ഇത് ഈ കുറഞ്ഞ കാലം ഞാൻ ഇതൊക്കെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പിശാച് ഒരുപാടുണ്ട് എന്നുള്ള ചിന്തകൾ ഇട്ടു തരും. പക്ഷെ നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത് വളരെ കുറഞ്ഞ കാലം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പിടിച്ചു നിർത്തേണ്ടതുള്ളൂ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാലാണ് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സ്വർഗത്തിൽ താഴെ ജന്നാത്തുൽ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അരുവികൾ താഴെ ഒഴുകുന്ന ആ മഹത്തായ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ റമദാനിനെ നമ്മുടെ കഴിഞ്ഞ റമദാൻ പോലെ ആക്കാതിരിക്കുക. കഴിഞ്ഞ റമദാനിലും ഇതുപോലെയുള്ള പല ക്ലാസുകളും കേട്ട് നമുക്ക് പല പ്ലാനുകളും ഉണ്ടായിരുന്നു. ഒരുപാട് ഓതണം, മറ്റതിനേക്കാൾ ഒരുപാട് നിസ്കരിക്കണം, കൂടുതൽ നേരം നിസ്കരിക്കണം, കൂടുതൽ ഓതണം, ദിക്റ് ചൊല്ലണം എന്നൊക്കെ പ്ലാനിലായിരുന്നു ഞാനും നിങ്ങൾ ഓരോരുത്തരും ആ റമദാനിൽ പ്രവേശിച്ചത്. പക്ഷെ നമ്മൾ ഓതാൻ തുടങ്ങി. ആദ്യം ഓതിയപ്പോൾ വിചാരിച്ചു കുറച്ച് ഓതാം, ആദ്യത്തെ 2 ദിവസം നന്നായി ഓതി, പിന്നീട് ആ തുർമുസ്താഫ് എടുത്തു വെച്ചു, പിന്നീട് അവസാനത്തെ 10 ഓതാമെന്ന് കരുതി, അവസാനത്തെ 10 പെട്ടെന്ന് പോയി, എത്തിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു, സാധിച്ചില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, അത്തരം കാര്യങ്ങൾ അതിനിന്ന് തന്നെ പ്ലാൻ ഉണ്ടാക്കുക. ഞാൻ എവിടെ എത്തിക്കാതിരിക്കണം, എവിടെ ഞാൻ തറാഹീഖ് നിസ്കരിക്കണം, എപ്പോഴൊക്കെ ഓതണം, എന്റെ ഏതൊക്കെ സമയത്താണ് സമയം നഷ്ടപ്പെടുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് മഗ്രിബിന്റെയും ഇഷാന്റെയും ഇടയിൽ ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട്, അത് കുറക്കണം. ഒരുപാട് അനാവശ്യമായി വെറുതെ പെരുമ കാണിക്കാനും പൊങ്ങച്ചം കാണിക്കാനുമുള്ള നോമ്പു തറ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് സമയം പോകുന്നുണ്ട്. സഹോദരങ്ങൾ, അത്തരം സദസ്സുകൾ നമുക്ക് മറ്റു മാസവും നമുക്ക് സാധിക്കാവുന്നതാണ്. നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് വളരെ ഫതിലുള്ള കാര്യമാണ്, ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അത് വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടി പണക്കാരായ ആളുകൾ പരസ്പരം, അല്ലെങ്കിൽ അതിന് കഴിവുള്ള ആളുകൾ പരസ്പരമോ ഇങ്ങനെ വെറുതെ സമയം കളയാനുള്ളതല്ല. നമുക്ക് വാജിബായ അമലുകൾ പോലും മഗ്രിബ് ജമാഅത്ത് പോലും കളഞ്ഞുകൊണ്ടാണ് പല ആളുകളും നോമ്പ് തുറ സംഘടിപ്പിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും ശരിയല്ല. മറിച്ച് ഒരു സാധുവായ ആളുകൾ അവരെ നോമ്പ് തുറപ്പിച്ചാൽ അവർ നോമ്പെടുത്തതിനുള്ള കൂലി നിനക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അഥവാ ഒരു ദിവസത്തിൽ നിനക്ക് ഒരു നോമ്പെടുക്കുമ്പോൾ ഒന്നിലേറെ നോമ്പ് നിനക്കെടുക്കാനുള്ള സാധ്യത, അതിനുള്ള വഴിയുണ്ട്. ഒരു 10 പേർക്ക്, 10 മിസ്കീനായ ആളുകളെ നീ നോമ്പ് തുറപ്പിച്ചാൽ അവർ നോമ്പെടുത്തതിനുള്ള കൂലി നിനക്ക് കിട്ടും, അത് നീ ചെയ്യുക. അങ്ങനെ എന്തൊക്കെ ഖൈറുകൾ നിനക്ക് സമ്പാദിക്കാൻ പറ്റുമോ ആ മേഖലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുക. അതല്ലാതെ നമ്മുടെ ഉള്ള ഖൈറുകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നോമ്പു തുറകളും ഉള്ള ഖൈറുകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അനാവശ്യമായ ഒരുപാട് യാത്രകളും ഇതൊക്കെ റമദാൻ മാസത്തിൽ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കച്ചവടങ്ങളും നമ്മുടെ ജോലികളും അതെല്ലാം ആ രീതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള തർത്തീബ് നമ്മൾ ചെയ്തുകൊണ്ട് റമദാൻ മാസത്തിൽ കൂടുതലായി ഖുർആൻ പാരായണം ചെയ്യാനും ദിക്റുകളിലും അതുപോലെ തറാവീഹിനും ഒക്കെ നമ്മൾ ധാരാളമായി നിസ്കരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീഖ് നൽകേണ്ടവൻ. എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരിക്കലും അറിയില്ല, ഇനിയും ഒരാഴ്ചയുണ്ട്, നമ്മളിൽ എത്ര ആളുകൾ റമദാനിൽ പ്രവേശിക്കുമെന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ റമദാനിന്റെ ക്ലാസുകൾ കേട്ട് എത്ര ആളുകൾ റമദാനിന് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിലുണ്ടായ പല ആളുകളും ഈ റമദാനിനില്ല. നമ്മൾ ഓരോ ആളുകൾ പ്രത്യേകം എണ്ണി ആലോചിച്ച് നോക്കുക, എത്ര ആളുകൾ കഴിഞ്ഞ റമദാനിന് അവർക്ക് അവസരമുണ്ട്, ഈ റമദാനിന് അവസരമില്ല. ഇനി ഈ റമദാനിൽ തന്നെ 7 ദിവസം ബാക്കിയുണ്ട്, നമ്മളിൽ എത്ര ആളുകൾ അതിൽ പ്രവേശിക്കുമെന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ അള്ളാഹുവിനോട് അങ്ങേയറ്റം ദുആ ചെയ്യുക റമദാൻ നമുക്ക് എത്താൻ വേണ്ടി. സഹോദരങ്ങൾ, റമദാൻ എത്തിക്കിട്ടിയാൽ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഒരുപക്ഷെ ഒരു അവസാനത്തെ റമദാൻ ആയേക്കാം. അടുത്ത റമദാനിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കുകയില്ല. റമദാനിൽ ഈ കിട്ടുന്ന അമലുകൾക്കുള്ള ഇരട്ടി പ്രതിഫലവും അള്ളാഹു ഇങ്ങനെ ദിവസേന നരകത്തിൽ മോചിപ്പിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും മറ്റു മാസങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന ബോധ്യത്തോടുകൂടി ഈ റമദാൻ ഒരുപക്ഷെ എന്റെ അവസാനത്തെ റമദാൻ ആയിരിക്കാം എന്നുള്ള നിയത്തിൽ ഈ റമദാനിൽ നമ്മൾ ധാരാളമായി അമലുകൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. اللهم بلغنا رمضان اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم إنا نسألك الجنة وما يقربها من قول وعمل اللهم إنا نسألك الجنة وما يقربها من قول وعمل اللهم إنا نسألك الجنة وما يقربها من قول وعمل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وهذا والله تعالى عالم وصلى الله على نبينا وسلم.